رحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودرنگل كتاب توحيد لي باب من تبرك بشجرة أو حجر ونحوهما എന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. അഥവാ മരം, അതുപോലെ കല്ല്, അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായം. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബറക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ബറക്കത്തെടുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്ന ബറക്കത്തെടുക്കൽ ഏതാണ്, അതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദീനിൽ വിലക്കപ്പെട്ട ബറക്കത്ത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഹുക്കുമുകൾ എന്തൊക്കെ ആയി തീരും, അതിൽ ഒരാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിലെ ബറക്കത്തെടുക്കലുണ്ട്, ആ വസ്തുവിന് സ്വന്തമായിട്ട് തന്നെ ബറക്കത്ത് നൽകുവാൻ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ ആ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. ഇനി ഒരാൾ അതല്ല, ഈ വസ്തു ഇതിൽ നിന്നും അള്ളാഹു ഇതിനൊരു സബബാക്കിയിട്ടുണ്ട്, എനിക്ക് ബറക്കത്ത് കിട്ടുവാൻ അള്ളാഹു ഒരു സബബാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുകയില്ല എങ്കിലും അത് ശിർക്കുൻ അസ്ഗറാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി അനുവദിക്കപ്പെടുന്ന ബറക്കത്തെടുക്കലിന് എന്തെല്ലാം സിഫത്തുകൾ, എന്തെല്ലാം രൂപങ്ങൾ ഒത്തുവരേണ്ടതുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അധ്യായത്തിൽ ഷെഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളെയും ഹദീസുകളെയും അതെങ്ങനെയാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒന്നാമതായി കൊണ്ടുവന്നത് സൂറത്തുൻ നജ്മിലെ ആയത്തുകളാണ്. അദ്ദേഹം പറഞ്ഞു, വഖൗലില്ലാഹി തആല, ഈ അധ്യായം കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ അൽ ആയാത്ത്, സൂറത്തു നജ്മിലുള്ള ഈ ആയത്തുകൾ. അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ വൽ മനാ വമനാത സാലിസത ലുഖറ അലക്കും ദക്കർ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ളീസ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ അൻതു വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ يتبعون الا الظن وما تهوى الانفس ولقد جاءهم من ربهم الهدى. ഇത് സൂറത്തുൻ നജ്മിലെ 19 മുതൽ തുടങ്ങുന്ന ആയത്തുകളാണ്. ഇവിടെ അൽ ആയത്ത് എന്ന് പണ്ഡിതന്മാർ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു ആയത്ത് കൊടുത്തിട്ട് അൽ ആയ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ അൽ ആയത്ത് എന്ന് കൊടുക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അക്മിലിൽ ആയ, ബാക്കിയുള്ള ആയത്തുകൾ കൂടി നിങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയത്തുകൾ കൂടി നിങ്ങൾ വായിക്കണം. അഥവാ അദ്ദേഹത്തിന്റെ മത്തിന് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അൽ ആയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആയത്തിന്റെ പകുതി കൊടുത്തിട്ട് അൽ ആയ എന്ന് കൊടുക്കും. അപ്പൊ ആയ മുഴുവൻ നിങ്ങൾ വായിക്കണം, അതിന്റെ മുഴുവൻ ആശയം മനസ്സിലാക്കണം. ഇവിടെ അൽ ആയാത്ത് എന്ന് കൊടുത്തതായി കാണാം. അപ്പൊ അതിനുശേഷമുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങളൊന്ന് വായിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ, നിങ്ങൾ ലാത്തയെ കുറിച്ചും ഉസ്സയെ കുറിച്ചും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട്, മുശ്രിക്കുകളോടായിട്ട് പറയാൻ വേണ്ടിയിട്ട്. സൂറത്തുൻ നജ്മിൽ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് ആകാശത്തിന് മുകളിലേക്ക് എത്തി ഒരു അടിമക്ക് അള്ളാഹുവുമായിട്ട് എത്ര അടുക്കാൻ പറ്റും അത്രയും അടുക്കുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് കണ്ടിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ഈ ലാത്ത കുസ്സക്കൊക്കെ നിങ്ങൾ ഈ ആരാധിക്കുന്ന കല്ലിനും മണ്ണിനും ഒക്കെ എന്ത് ദൃഷ്ടാന്തമാണുള്ളത്, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത്, വല്ല ഉപകാരമോ ഉപദ്രവമോ ഇവരൊക്കെ ചെയ്യുന്നുണ്ടോ, എന്താണ് ഇവരൊക്കെ ആരാധിക്കാനുള്ള കാരണം എന്ന് ചോദിക്കാൻ പറയുകയാണ്. അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ, എന്താണ് ഈ ലാത്തയും ഉസ്സയൊക്കെ, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ വസ്തുക്കൾക്ക് വല്ല ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോ, സ്വന്തമായിട്ടൊരു ഉപകാരവും അതിന് ചെയ്യാൻ സാധിക്കുകയില്ല, മറ്റൊരാൾക്കൊരു ഉപകാരം കൊടുക്കുവാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ നിന്ദ്യകരമായ ഒരവസ്ഥയാണ് നിങ്ങളുടെ ഇബാദത്തുകൾക്കുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നതാണ് അതിനോട് കൊടുത്തിട്ടുള്ളൊരർത്ഥം. വേറൊരു അർത്ഥമായി പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ വിവരം എന്താണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ പറയുക, എന്താണ് അതിന്റെ ചരിത്രം അത് നിങ്ങൾ പറയുക എന്ന രൂപത്തിൽ ചോദിക്കുകയാണ്. ലാത്തയും ഉസ്സയും മൂന്നാമതായിട്ടുള്ള ഈ മനാത്തയെ കുറിച്ചിട്ടും നിങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മൂന്ന് വിഗ്രഹങ്ങളെ കുറിച്ചിട്ട് മാത്രം ഖുർആനിൽ പരാമർശിക്കാനുള്ള കാരണം, ഈ മൂന്ന് വിഗ്രഹങ്ങൾ ഇത് ആണ് ഹിജാസിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ. ഹിജാസിൽ എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾക്ക് പറയുന്നതാണ് ഹിജാസ്. അതുപോലെ ത്വായിഫും ഹിജാസിലാണ് ഉൾക്കൊള്ളുക. ഇപ്പൊ മക്കയും മദീനയും ത്വായിഫും ഇതാണ് ഹിജാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഈ മൂന്ന് നാട്ടുകാർക്കും അവർക്ക് അവരുടേതായ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളാണ് ഒന്ന് ലാറ്റ, അതുപോലെ ഒന്ന് ഇസ്സ, അതുപോലെ ഒന്ന് മനാത്ത. ഇത് മൂന്നും മൂന്ന് നാട്ടിലായിട്ടാണ്. ഇപ്പൊ ലാത്ത അത് തായിഫുകാരാണ് കൂടുതൽ അതിലേക്ക് ചായുന്നതെങ്കിൽ ഇസ്സ അത് മക്കയിലുള്ളതാണ്, മക്കയിലാണ്, ഖുറൈശികളുടേതാണ്. മനാത്ത ആകട്ടെ അത് മദീനയിലുണ്ടായിരുന്ന ഔസും ഖസ്റജും ഖുസായും ഒക്കെ പോലെയുള്ള ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നത്. അപ്പൊ ഈ മൂന്ന് നാട്ടുകാർക്കുമുള്ള പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളാണിത്. അതല്ലാത്ത അതിന് പുറമേയുള്ള വിഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട മൂന്നിനെയും അള്ളാഹു തആല ചോദിക്കുകയാണ്. കാരണം ഖുർആൻ ഇത് ഇറങ്ങുന്നത് മക്കയിലാണ്, മക്കയിലുള്ള മുശ്രിക്കുകളാണ്. അതുകൊണ്ടാണ് അവരുടെ ആ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ് ലാത്ത് എന്ന് പറഞ്ഞാൽ? ഇത് മൂന്ന് വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലാത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെ പറഞ്ഞു. ഒന്ന്, ലാത്ത് എന്നുള്ളത് ഈ തായിന് ഷെദ്ദില്ലാതെ പറയുകയാണെങ്കിൽ ഇത് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു അൽ ഇലാഹ് എന്നുള്ള വാക്കിന് ഒരു തഅനീസിന് സ്ത്രീലിംഗമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു താ കൂടി ചേർത്തിട്ട് അവർ പറഞ്ഞതാണ് ലാത്ത് എന്ന്. താക്ക് ഷെദ്ദില്ലാതെ അവരങ്ങനെ പറഞ്ഞതായി കാണാം. അതോ അവർ അവരുടെ എല്ലാ ആരാധ്യ വസ്തുക്കളെയും അങ്ങനെ അള്ളാഹുവിന്റെ പെൺമക്കളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇവരൊക്കെ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ വാദിച്ചിരുന്നു. അള്ളാഹുവിന്റെ പേരിന് അവര് മുഅന്നസാക്കി, സ്ത്രീലിംഗമാക്കി. ഇതാണ് ദീനിൽ വിരോധിക്കപ്പെട്ട ഇൽഹാദിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അള്ളാഹുവിന് വെച്ചു കൊടുക്കുക. ആ രൂപത്തിൽ അവർ ലാത്ത് എന്ന് പറഞ്ഞാൽ അത് ആരാധ്യൻ എന്ന് തന്നെ അർത്ഥം. പക്ഷെ അത് സ്ത്രീലിംഗമാണ്. അല്ലാഹ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. അപ്പൊ അതിന് അവരൊരു താവ് തനീസ് വെച്ചിട്ട് അത് മുഅന്നസാക്കി, സ്ത്രീലിംഗമാക്കി. ഇനി വേറൊരർത്ഥത്തിൽ തഫ്സീറുകളിലൊക്കെ കാണുന്ന ലാത്ത് എന്നുള്ളത് ബിതശ്ദീദി താ, ലാത്തിന് താക്ക് ഷെദ്ദുണ്ട്, ലാത്ത് താക്ക് ഷെദ്ദോടുകൂടിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ്. മക്കാർക്ക് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് ലാത്ത് എന്ന് പറയുന്നത്. ലാത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക്, അല്ല ഹജ്ജ് എന്ന് പറഞ്ഞ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം തൊട്ട് തുടങ്ങിയതല്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അന്ന് മുതൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഇവരുടെ കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിലൊക്കെ ഈ മുശ്രിക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് ഒരു ധാന്യമൊക്കെ പൊടിച്ച് അതിൽ മധുരമൊക്കെ ചേർത്ത് അത് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ അതിന് പിന്നീട് അത് ആരാധിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ വ്യക്തി ത്വായിഫിൽ പെട്ട ഒരു പാറയുടെ അടുത്ത് നിന്നാണ്. അപ്പൊ ത്വായിഫ് ഒരു മീക്കാത്താണ്, നമുക്കറിയാം ത്വായിഫിന്റെ ഭാഗത്ത് ഒരു മീക്കാത്തുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾക്ക്, വ്യത്യസ്ത നാടുകളിൽ നിന്ന് ഹജ്ജിന് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മീക്കാത്ത ത്വായിഫിലുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ആ രൂപത്തിൽ അങ്ങനെ ഭക്ഷണം കൊടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. ഈ ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു തായിഫിൽപ്പെട്ട ഈ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മരണപ്പെട്ടു. അദ്ദേഹം ഇരുന്നിരുന്ന ഭക്ഷണമൊക്കെ കൊടുത്തിരുന്ന ഒരു പാറയുണ്ടായിരുന്നു, അതിനടുത്താണ് മരണപ്പെട്ടത്. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ അവർ മറമാടി. അങ്ങനെ ആദ്യഘട്ടത്തിൽ ആ ഖബറിനെ ആദരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ഖബറിന് തൊട്ടടുത്തുള്ള ഈ പാറയിലേക്ക് ഇബാദത്തുകൾ മാറി. പിന്നെ ആ പാറയെ തന്നെ ആരാധിക്കപ്പെടാൻ തുടങ്ങി. വലാത്ത എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പാറയായിരുന്നു എന്നാണ്. ഇന്നതുണ്ടാവില്ല, ഇന്നതില്ല, അത് പിന്നീട് നശിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പാറയിലേക്ക് ഇബാദത്ത് മാറി. അപ്പൊ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു, ആ വ്യക്തി അവിടെ ഇരുന്നതിന്റെ പേരിലാണ് പിന്നീട് ഇബാദത്ത് അങ്ങനെ ആയത്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ശിർക്കൻ ഇബാദത്തുകൾ, ഒരു ഔലിയ വന്ന് ആ പാറയുടെ മുകളിൽ ഇരുന്നിരുന്നു, ഔലിയ അവിടെ നിന്നാണ് അങ്ങനെ ചെയ്തത്, അവിടെ ഇബാദത്ത് എടുത്തിരുന്നു എന്ന് പറഞ്ഞ ആ പാറ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഇന്നും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ തന്നെയാണ് മക്കാ മുശ്രിക്കുകളും ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഉസ്സ ആണെങ്കിൽ അത് മക്കാരുടേതാണ്. ഉസ്സ അത് മക്കാരുടേതാണ്. അതും പണ്ഡിതന്മാർ പറയുന്നത് അൽ അസീസ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമം, പ്രതാപം എന്നറിയിക്കുന്ന അൽ അസീസ് എന്ന നാമത്തിൽ നിന്നും അവരതിന്റെ മുഅന്നസായ അൽ ഉസ്സ എന്ന രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അലിഫ് ചേർത്തിട്ട് മുഅന്നസ് ഉണ്ടാക്കും.
അപ്പൊ അങ്ങനെ അത് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പറയപ്പെടുന്നതാണ് അത് കുറച്ചു ഒരു കൂട്ടം മരങ്ങളായിരുന്നു, അങ്ങനെ ആ മരങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഉസ്സ എന്ന് പറയുന്നത് ലാത്ത് ഒരു കല്ലായിരുന്നെങ്കിൽ ഉസ്സ അത് മരമായിരുന്നു. അപ്പൊ ആ മരങ്ങളെ അവർ പിന്നീട് ആ മരങ്ങൾക്ക് ചുറ്റും അതൊരു പ്രത്യേകതയുള്ള മരമാണ്, സാധാരണ മരമല്ല. അങ്ങനെ ആ മരത്തിന് എടുപ്പുണ്ടാക്കുകയും അതിന് വലിയ കെട്ടിടം പോലെ ഉണ്ടാക്കുകയും അതിന് ആരാധിക്കപ്പെടേണ്ടതാണ്, അതിൽ വറക്കത്തുണ്ട്, അതിനോട് നമുക്ക് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് സഹായം തരും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ ഉസ്സ എന്ന് പറയുന്ന വൃക്ഷത്തെ അവർ ആരാധിക്കാൻ തുടങ്ങിയത്. അത് നമുക്കിന്ന് അത്ഭുതപ്പെടാനില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും അത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചില മരങ്ങളുടെ മുകളിൽ വലിയ പച്ച തുണിയൊക്കെ വിരിച്ചിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് ഇന്നും കാണാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ ജാഹിലിയത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്, അതേ ജാഹിലിയത്തിലേക്കാണ് ഇന്ന് പലരും തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഉസ്സ എന്ന് പറയുന്നത് മക്കക്കാരുടേതാണ്. കാരണം ഉഹദ് യുദ്ധത്തിൽ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹം മുശ്രിക്കായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഇന്നലനാൽ ഉസ്സ, നമുക്ക് ഉസ്സയുണ്ട്, വമാലക്കും ഉസ്സ, നിങ്ങൾക്ക് ഉസ്സയില്ല. അത് അവർക്കൊരു ശക്തിയായിട്ട് അവരെടുത്തു പറഞ്ഞിരുന്നു മുശ്രിക്കൾ, നമുക്ക് ഉസ്സയൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സഹായം ഉണ്ട്, നമുക്ക് ചോദിക്കാനൊക്കെ ആളുകളുണ്ട്. ഇന്നും അത് പറയുന്നതാണ്. ഇങ്ങനെയുള്ള ശിർക്കൻവാദമുള്ള ആളുകൾ പറയും നമുക്ക് ഇന്ന് ഇന്ന് ഔലിയാക്കലുണ്ട്, എത്ര ഔലിയാക്കൾ, നിങ്ങൾക്ക് ആ ഒരു അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ആപത്തുനിന്ന് കാക്കാനൊന്നും ആരും ഉണ്ടാവുകയില്ല എന്ന വാദം അത് പണ്ട് മക്ക മുശ്രിക്കൾ പറഞ്ഞു തന്നെയാണ്. അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന സമയത്ത് പറഞ്ഞതായി കാണാം. അഥവാ ചുരുക്കത്തിൽ അത് ഖുറൈശികളുടെ ഒരു ഇലാഹായിരുന്നു, ഖുറൈശികൾ ആരാധിച്ചു പോന്നിരുന്ന ഒന്നായിരുന്നു ഉസ്സ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മനാത്ത് അൽഉഖ്ര എന്ന് അല്ലാഹു തആല പറഞ്ഞ മൂന്നാമതായിട്ടുള്ള മനാത്ത്, അതിനെ കുറിച്ചും അല്ലാഹു ചിന്തിക്കാൻ പറഞ്ഞു. അതിന്റെയൊക്കെ അവസ്ഥ എന്താ? അതും നമ്മൾ പറഞ്ഞു മദീനയിലുള്ള ആളുകൾ അഥവാ മദീനയിലെ അന്നുണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളും അതല്ലാത്ത ആളുകളും മുശ്രിക്കുകളും മറ്റും എല്ലാ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചിരുന്നതായിരുന്നു മനാത്ത് എന്ന് പറയുന്നത്. മനാത്ത് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ അൽ മന്നാൻ അന്ന് നാമത്തിൽ നിന്നും അവരതിനെ മുഅന്നസാക്കിയതാണ്. ആ നൂനൊക്കെ മാറ്റി അതിന്റെ താ ചേർത്ത് മനാത്ത് എന്നാക്കി മാറ്റിയതാണെന്ന് കാണാം. അതിന് പല അർത്ഥങ്ങളും കാണാം. മനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഈ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നതാണ്. നഈ എന്ന് പറഞ്ഞാൽ അത് ബുഅദ്, ദൂരെയാണ്. അത് മക്കക്കാർക്ക് ഏറ്റവും ദൂരെയുള്ള വിഗ്രഹം അതാണ്. കാരണം മക്കയിൽ നിന്ന് ദൂരെയാണ്, 1400 കിലോമീറ്റർ അപ്പുറത്താണ് മദീന. മക്കക്കാർക്ക് ഏറ്റവും ദൂരെയുള്ള ആരാധ്യ വസ്തുവാണ് മനാത്ത് എന്ന അർത്ഥത്തിലൊക്കെ അതിന് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാത്ത് ഉസ്സ മനാത്ത് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ, ഹിജാസിലുള്ള മുശ്രിക്കുകൾ കാര്യമായി ആരാധിച്ചു പോന്നിരുന്ന മൂന്ന് വിഗ്രഹങ്ങളാണ്. അള്ളാഹു തആല അവരോട് ചോദിക്കാൻ പറയുകയാണ്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറയുകയാണ് ഈ മുശ്രിക്കുകളോട്, എന്താണ് ഇതിന്റെയൊക്കെ അവസ്ഥ, നിങ്ങൾ ഇതിനെയൊക്കെ ആരാധിക്കുന്നതിന് വല്ല ഉപകാരമോ ഉപദ്രവമോ വല്ല ദൃഷ്ടാന്തമോ ഇതിനൊക്കെ ഉണ്ടോ? ഒന്നുമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിക്കാൻ പറയുകയാണ്. എന്നാൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുൽമ അതാണ് അള്ളാഹു ശേഷമുള്ള ആയത്തിൽ പറയുന്നത്, അവരിതെല്ലാം അള്ളാഹുവിന്റെ പെൺമക്കളായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നാണ് പറയാറുള്ളത്, അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് അവരോട് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്, തിൽക ഇദൻ അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മക്ക മുശ്രിക്കുകൾ അന്ന് പെൺമക്കൾ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. പെൺമക്കൾ ഉണ്ടായാൽ അവർക്ക് വലിയ അപമാനമായിട്ടാണ് കണ്ടിരുന്നത്. അതിന് ഒന്നുകിൽ അപമാനത്തോടുകൂടി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അതിന് കുഴിച്ചിടുക, ജീവനോടെ കുഴിച്ചിടുക, ഇതായിരുന്നു അവരുടെ അവസ്ഥ. അവർ പെൺമക്കൾ ഉണ്ടാകുന്ന ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നത് തന്നെ വലിയ ദുൽമാണ്. അതിനോടൊപ്പം അതിനേക്കാളും വലിയ ദുൽമ അവർക്ക് അവർ വീതിച്ചെടുക്കാത്ത, അവർ അവർ ആഗ്രഹിക്കാത്ത പെൺമക്കളെയാണ് അള്ളാഹു താലക്ക് തെരഞ്ഞെടുത്തത്. അതാണ് അള്ളാഹു പറഞ്ഞതിൽ എങ്കിൽ ഇത് വലിയ അക്രമമായിട്ടുള്ള ഒരു ഓഹരി വെക്കലാണല്ലോ ഇത്. നിങ്ങൾ ആൺമക്കളെ സ്വീകരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിന് നിങ്ങൾ പെൺമക്കളുണ്ട് എന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. പെൺമക്കൾ ഉണ്ടായാൽ അവർക്ക് അള്ളാഹു താല തന്നെ ഖുർആനിൽ സൂറത്തു നഹലിലൊക്കെ പറഞ്ഞതായി കാണാം, ഇത് അബുഷ്റ അഹദുഹും ബിൽ ഉൻസ, അവർക്കൊരു പെൺകുട്ടിയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ ഖലീം, കോപാകുലനായി അവന്റെ മുഖമൊക്കെ കറുത്തു. അവന് ആൾക്കാരുടെ ഇടയിൽ ആരെങ്കിലും ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വല്ലാത്ത ദേഷ്യം പിടിക്കും. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റബി, അവൻ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്തയുടെ ആ ഒരു മോശത്തരം കാരണം അവൻ ജനങ്ങളിൽ നിന്നും ഒളിക്കും. യു അയുംസിഖുഹു അലാ ഹൂനിൻ, നിന്ദതയോടുകൂടി അതിനെ വെക്കണമോ? ആ കുട്ടിയെ നിലനിർത്തണോ, അം യദ് സുഹൂഫി തുറാബ് അല്ല മണ്ണിലിട്ട് കുഴിച്ചു മൂടണോ എന്നവൻ തീരുമാനിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അല സാഅമാ യഹ്കുമൂൻ, എത്ര മോശമായ വിധിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്ര മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അഥവാ പെൺകുട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാൽ അത് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയും ഉളുപ്പുമില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇസൻ ഖിസ്മതുൻ ദീസ എന്നിട്ട് പറഞ്ഞു ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ, നിങ്ങൾ ഈ പറയുന്ന ലാത്ത ഉസ്സ മനാത്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇടുന്ന പേരുകൾ വിഗ്രഹങ്ങളൊക്കെ അത് വെറും പേരുകൾ മാത്രമാണ്. സമ്മൈതുമുഹ അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ഉണ്ടാക്കിയതാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ അതിന് യാതൊരു തരത്തിലുള്ള ഒരു സുൽത്താനും ഒരു തെളിവും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുകയില്ല. ഇത് തന്നെയാണ് നമുക്ക് ഇന്നും പറയാനുള്ളത്. പല രൂപത്തിലുള്ള ദർഗകളിലേക്കും വിഗ്രഹങ്ങളിലേക്കും അങ്ങനെയുള്ള പുണ്യപുരുഷന്മാരിലേക്കും പോകുന്ന ആൾക്കാരോട് ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇത് നിങ്ങളും നിങ്ങളുടെ പിതാക്കൾ ഉണ്ടാക്കിയതാണ്. ചില ഉറൂസിന്റെ ഒക്കെ വർഷം കാണിക്കും, 400 വർഷം, 400-ാം ആണ്ട് എന്നൊക്കെ പറഞ്ഞു കാണിക്കും. 400 ആണ്ടായാലും ഇത് ദീനുൽ ഇസ്ലാം കഴിഞ്ഞതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ഉണ്ടാക്കിയതാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹുവിന്റെ ഖുർആനിൽ അത് നിങ്ങൾക്ക് യാതൊരു സുൽത്താൻ ഒരു തെളിവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആയത്ത് ഈ അധ്യായവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ അധ്യായം ബാബു മൻ തബറക്ക ബിഷജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമ, കല്ല് അതുപോലെ വൃക്ഷം പോലെയുള്ളതിനെ ബറക്കത്തെടുക്കലെന്നാണ്. ഈ ആയത്ത് കൊടുക്കാനുള്ള കാരണം പണ്ഡിതന്മാർ രണ്ട് വജ്ഹത്തിന് പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ട് രൂപത്തിലാണ് ഈ ആയത്ത് ഈ അധ്യായവുമായി ബന്ധം. ഒന്ന്, മുശ്രിക്കുകളായ ആളുകൾ അവരുടെ ഇബാദത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ പറഞ്ഞത്, അവരുടെ അടിസ്ഥാനം തന്നെ എന്താണ്? ഈ ബറക്കത്തെടുക്കലും അതുപോലെ നക്ഷത്രങ്ങൾ ആരാധിക്കലുമാണ്. ഇതാണ് അവരുടെ ഷിർക്കിന്റെ അടിസ്ഥാനം. ലാത്തയും ഉസ്സ അവിടെയൊക്കെ പോയിട്ട് അതിൽ നിന്നൊരു ഗുണം പ്രതീക്ഷിക്കുകയാണ്. അതിന് സ്വന്തമായിട്ടൊരു ബറക്കത്തുണ്ട് എന്നുള്ള പ്രതീക്ഷിക്കലാണ് അവർക്കതിനുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കല്ലിനെയും അതുപോലെ മരത്തിനെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുടെ അടുക്കലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അതാണ്. അവർ യഥാർത്ഥത്തിൽ അവിടെ പോയി ഈ ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ആദ്യമായി പോകുന്നത്. കബറിന്ന് എന്തെങ്കിലും പോയാൽ ഒരു ബറക്കത്ത് കിട്ടും. ഇപ്പൊ മുശ്രിക്കുകളുടെ ഈ പ്രവൃത്തിയോട് സാദൃശ്യപ്പെടുകയാണ് എന്നതുകൊണ്ടാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞ ലാത്ത അത് കല്ലാണ്, അത് ഉസ്സ അത് വൃക്ഷമാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായി കാണാം. അപ്പൊ ആ കല്ലും അതുപോലെ വൃക്ഷത്തിനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന ആളുകൾ മക്കാ മുശ്രിക്കുകളുടെ പ്രവൃത്തിയോടാണ് സാദൃശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു തആല മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞ ഈ ആയത്ത് ഷെയ്ഖ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു വജ്ഹ് എന്ന് പറയുന്നത്, ഇവർ ലാത്തയും ഉസ്സയും അതുപോലെ മനാത്തയൊക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു തആലയോട് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രമാണവുമില്ലാതെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ടാണ്. അതിന് യാതൊരു തെളിവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ കല്ലിന്റെയും മണ്ണിന്റെ ഒക്കെ പുറകെ പോകുന്ന ആളുകളോടും പറയാനുള്ളത്. ഇതിനെന്ത് തെളിവാണുള്ളത്? നിങ്ങൾ ഇങ്ങനെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ഇത് കിട്ടും, ഇന്ന മലയുടെ മുകളിൽ പോയി ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന പാറയുടെ പോയി ഇങ്ങനെ ചെയ്താൽ, ഇതിനെന്ത് തെളിവാണുള്ളത്? യാതൊരു തെളിവുമില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നത് മാത്രമാകുന്നു. അള്ളാഹു തആല പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛയും നിങ്ങളുടെ ഊഹങ്ങളെയും നിങ്ങൾ പിൻപറ്റുന്നത് മാത്രമാണ്. തീർച്ചയായും നിങ്ങൾ റബ്ബിൽ നിന്ന് വ്യക്തമായ സന്മാർഗം വന്നിട്ടുണ്ട്, അതിനല്ല നിങ്ങൾ പിൻപറ്റുന്നത്, വ്യക്തമായതിനല്ല നിങ്ങൾ പിൻപറ്റുന്നത്. നിങ്ങളിങ്ങനെ വല്ല കെട്ടുകഥയിലും ഇന്നയാള് പറഞ്ഞു ഇന്ന മൗലവി പറഞ്ഞു എന്നൊക്കെ പറയുന്ന ന്യായങ്ങളെ മാത്രമാണ് പിൻപറ്റുന്നത്, നിങ്ങളതല്ലാതെ വ്യക്തമായ അള്ളാഹുവിന് സന്മാർഗം പിൻപറ്റിയിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് കൊടുത്തത് എന്നാണ്. ഇനി അടുത്തത് ഒരു ഹദീസും കൂടിയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തത്. അപ്പൊ ഈ ഒരു ആയത്തും ഈ ഒരു ഹദീസും മാത്രമാണുള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇത് ഒരാൾക്ക് സ്വതന്ത്രമായി തഫ്സീറുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ആയത്തിനും ഈ ഹദീസിനും ഇതല്ലാത്ത മറ്റൊരു അർത്ഥം കാണുകയില്ല. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഹെഡിങ്ങിന് മാച്ചാക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തമായി കൽപ്പിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചതല്ല. ഈ തലക്കെട്ടിന് ഈ ആയത്തുകൾ അതിന് മാച്ചാണോ അതിന് യോജിക്കുന്നുണ്ടോ എന്ന് ആർക്കും പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ വാക്കിൽ അദ്ദേഹം എഴുതി കൂട്ടിയതല്ല ഇതൊക്കെ ഷിർക്കാണ് അത് ഷിർക്കാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ എവിടെയും കാണൂല. മറിച്ച് ഈ ആയത്ത് ഹദീസൊന്ന് പഠിച്ചാൽ മതി, ആയത്തുകളെയും ഹദീസുകളും വലിച്ചെറിഞ്ഞതാണ് നിങ്ങൾ ഈ ഷിർക്കിൽ എത്തിപ്പെടാൻ കാരണം എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ്. ഈ ആയത്തും ഹദീസും ഒന്ന് പഠിച്ചു നോക്ക്, എന്നാൽ ഈ പറയുന്ന തലക്കെട്ടിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് മാത്രമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കും പഠിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച പല തഫ്സീറും അല്ലെങ്കിൽ പല അഖ്വാലുകളും അത് ഹിജറ 500-ലും 600-ലേക്കുള്ള ഉലമാക്കൾ പറഞ്ഞതാണ്. അത് നമ്മൾ പ്രത്യേകം വായിക്കാൻ കാരണം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹം വന്നത് 200-300 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന് ശേഷമുള്ള ആരെങ്കിലും ഒക്കെ എഴുതിയതല്ല, മറിച്ച് ഇത് മുൻഗാമികൾ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ ഷിർക്കിലേക്ക് ആളുകൾ പോയപ്പോൾ അദ്ദേഹം അവരതിലേക്ക് തിരിച്ചു വിളിച്ചതാണ് ഈ ആയത്തുകളും ഹദീസുകളുടെയും പിൻബലത്തിൽ. അടുത്ത ഹദീസ് അബി വാഖിദിൻ ഇല്ലൈസി ഖാല ഖറജ്ന مع رسول الله صلى الله عليه وسلم الى حنين ونحن حدثاء عهد بكفر وللمشركين سدره يعكفون عندها وينوطون بها اسلحتهم يقال لها ذات انواط فمررنا بسدره فقلنا يا رسول الله اجعل لنا ذات انواط كما لهم ذات انواط فقال رسول الله صلى الله عليه وسلم الله اكبر انها السنن قلتم والذي نفسي بيده كما قالت بنو اسرائيل لموسى اجعل لنا اله كما لهم الهه قال انكم قوم تجهلون لتركبن سنن من كان قبلكم رواه الترمذي وصححه. ഇമാം തിരുമിതി റിവായത്ത് ചെയ്ത് അദ്ദേഹം തന്നെ സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. അദ്ദേഹം അല്ലാത്ത പണ്ഡിതന്മാരും സഹീഹാക്കിയിട്ടുണ്ട്. ആധുനികരായ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം സഹീഹാണെന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണ്. ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളിലും അത് വലിയ പാഠങ്ങൾ ഉണ്ടാകും. അത് അന്നത്തേക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അതിൽ വലിയ ഉൾക്കൊള്ളേണ്ടതായ പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ഷിർക്കിലേക്ക് എത്തുന്ന വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കുന്നതായ വലിയൊരു പാഠം ഈ ഹദീസിൽ കാണാം. ഈ ഹദീസ് റിവായത്തിൽ സഹാബി അബൂ വാഖിദ് അല്ലൈസി അദ്ദേഹത്തിൽ നിന്നാണ് റിവായത്ത് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നുള്ളത് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അൽ ഹാരിസ് ബിൻ ഔഫ് എന്നാണ്, വേറെ ചില നേരെ തിരിച്ചാൽ ഔഫ് ബിൻ ഹാരിസ് എന്നാണ് പറഞ്ഞു, അല്ല അൽ ഹാരിസ് ബിൻ മാലിക് എന്നാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ സംശയമുണ്ട്. പക്ഷെ സഹാബത്തിന്റെ പേരിൽ നമുക്ക് സംശയമുണ്ടായാൽ അതിലെന്തില്ല? അതിൽ സഹാബത്തിന്റെ പേരാരാണ് ജഹാലത്ത്, അത് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ബാധിക്കുകയില്ല. കാരണം ഒരു താബിഇ അദ്ദേഹം ഒരു സഹാബിയിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞു, ആ താബിഇ സിഖത്താണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ, അദ്ദേഹം പറയുന്ന സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏത് സഹാബിയായാലും നമുക്ക് വിഷയമല്ല. സഹാബി ആരാണ് എന്ന് അറിയേണ്ടതിന്റെ യാതൊരു അടിസ്ഥാനവും യാതൊരു ആവശ്യവുമില്ല. കാരണം മുഴുവൻ സഹാബത്തും അവർ നീതിവാന്മാരാണ്, അവരെ അള്ളാഹു തആല തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹു അറിയിച്ചതാണ്. അതുകൊണ്ട് ഏത് സഹാബിയായാലും നമുക്ക് വിഷയമല്ല. ഇപ്പൊ ജാ റജുലുൻ, ഒരു വ്യക്തി വന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാലും അത് സഹാബത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അത് ഏത് സഹാബിയാണ് എന്നറിയേണ്ട ആവശ്യമില്ല. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. എന്നാൽ അതിനുശേഷമുള്ള മുഴുവൻ ആളുകളെയും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പരിശോധിക്കും. താബിഈങ്ങളിൽപ്പെട്ട സഹാബിയെ കണ്ട ആളാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ കുറിച്ച് പരിശോധിക്കും. അദ്ദേഹം സിക്കത്താണോ, സ്ഥിരപ്പെട്ട ആളാണോ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് കൃത്യമായി പരിശോധിക്കും. സഹാബത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ആരാണെന്ന് അറിയുന്നതിലാണ് വിഷയമുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ജഹാലത്തില്ല, ഇവിടെ യഥാർത്ഥ അലമിൽ മാത്രമേ ജഹാലത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കുനിയത്തോടുണ്ട് അബൂ വാഖിദ് അല്ലൈസി എന്ന് ഉണ്ട്. ഇനി അദ്ദേഹം എപ്പോഴാണ് ജനിച്ചത് എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അതിനേക്കാളും, ബദർ വളരെ ഹിജ്റക്ക് ശേഷം നടക്കുന്നതാണ്, അപ്പൊ അതിനേക്കാളും മുമ്പേ തന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉള്ളതാണ് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് അത് മക്കം ഫത്ഹിന് ശേഷമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം ഈ ഹദീസിൽ അദ്ദേഹം റിവായത്ത്, നമ്മളിപ്പോ വായിച്ച ഹദീസിൽ അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു എന്ന് പറയുന്ന രീതിയാണുള്ളത്. ഫഖുൽനാ യാ റസൂലല്ലാഹ്, അത് വിഷയം നമ്മൾ പറയും. എന്നാൽ വേറെ ചില റിവായത്തിൽ അദ്ദേഹം ഖുൽതു യാ റസൂൽ, ഞാൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അത് ചോദിക്കുന്നത് ഞങ്ങൾക്കും മുശ്രിക്കുകളുടെ പോലെ ഒരു വൃക്ഷത്തെ ഉണ്ടാക്കി തരണം എന്നാണ്. അപ്പൊ ആ ചോദ്യം ഒരിക്കലും ആദ്യ കാലഘട്ടത്തിലുള്ള സഹാബികളിൽ നിന്ന് വരികയില്ല, മറിച്ച് ഇത് പുതുതായി, ഞങ്ങൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നതാണെന്ന് റിവായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പുതുതായി മക്കം ഫത്ഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അത്രേ ആയിട്ടുള്ളൂ, അവർക്ക് ദീനിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. നോക്കാം ഹദീസിന്റെ ഓരോ വാക്കുകൾ നമുക്ക് വായിക്കാം. ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുനൈനിലേക്ക് യാത്ര പുറപ്പെട്ടു. ഹുനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയുടെയും തായിഫിന്റെയും ഇടയിലുള്ള ഒരു താഴ്വരയാണ്. മക്കയിൽ നിന്നും തായിഫിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു താഴ്വരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഖീഫ് ഗോത്രം ഇസ്ലാമിനെതിരെ പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെട്ട ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ ഇടയിൽ നടക്കുന്ന പുറപ്പെടലിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഹുനൈനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അത് ഹിജ്റ 8 ശേഷം, മക്കം ഫത്ഹിനൊക്കെ ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് വനഹ്നു ഹുദസാഉ അഹദിം ബികുഫർ, ഞങ്ങൾ കുഫറിനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. അത് ഇസ്ലാം സ്വീകരിച്ചിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അത് ഇന്നലെ മുശ്രിക്കാണെങ്കിൽ ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ ഒരു മാസമോ അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ എന്ന് അദ്ദേഹം തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്, ഇത് റിവായത്ത് ചെയ്യുന്ന സമയത്ത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? കാരണം ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം ഒരു മുസ്ലിമിന് യോജിക്കുന്ന ഒരു പ്രവൃത്തിയല്ല അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് ഇത് പൂഴ്ത്തി വെക്കാൻ പറ്റുമോ? അവർ സംഭവിച്ച ഒരു കാര്യമാണ്, ഇത് പറഞ്ഞു കൊടുക്കണം അടുത്ത ആളുകൾക്ക്, നമുക്ക് ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇങ്ങനെ തിരുത്തി. പക്ഷെ ശേഷം സംഭവിച്ചത് ഞങ്ങൾക്ക് ഒരു അബദ്ധം ഇങ്ങനെ സംഭവിക്കാനുള്ള ന്യായം ഇതായിരുന്നു. ഞങ്ങൾ അങ്ങനെ ദീനിനെ കുറിച്ചിന്റെ അടിസ്ഥാനങ്ങളോ അങ്ങനത്തെ പാഠങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി അങ്ങനെ ഹക്കാണെന്ന് മനസ്സിലാക്കി വന്നു, നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കാണാം. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഹുദസ വഹദിൻ കുഫർ, ബാക്കിയുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടില്ല, ഞങ്ങളാണ് സംഭവിച്ചത്, ബാക്കിയുള്ള ഒരുപാട് അബൂബക്കർ ഉമറൊക്കെ അടങ്ങുന്ന വലിയ സഹാബത്ത് അവിടെ ഉണ്ട്, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് നമ്മൾ പുതുതായി വന്ന ഞങ്ങൾക്കേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, നഹ്നു ഹുദസ വഹദിൻ ബി കുഫർ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അത്രയേ ആയിട്ടുള്ളൂ, അഥവാ ഞങ്ങൾക്കാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിൽ മുശ്രിക്കീന സിദ്ര, മുശ്രിക്കുകൾക്കൊരു ഇലന്ത മരം ഉണ്ടായിരുന്നു. സിദ്ര എന്ന് പറഞ്ഞ ഇലന്ത മരം, അവർക്കൊരു ഇലന്ത മരം ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഉപയോഗം അവർ ചെയ്യുന്നത്? യഅകുഫൂന ഇൻദഹ വയനൂതൂന ബിഹാ അസ്ലിഹതഹും, അവർ അതിന്റെ അടുത്ത് ഏത്തിക്കാഫിരിക്കും, ഭജനമിരിക്കും. എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഒരു യാത്രയിലൊക്കെ അല്ലെങ്കിൽ വർഷത്തിൽ അവിടെ വന്നിട്ട് അതിനെ ആരാധിച്ചുകൊണ്ട് അവിടെ ഒരു വർഷം, ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു ദിവസമോ ഒരു രാത്രി അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഒരു ആരാധനപരമായി അവിടെ വന്ന് ഇരിക്കും. വയനൂത്തൂന ബിഹാ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ, അന്ന് അവർ ശത്രുക്കൾക്കെതിരെ പല യുദ്ധങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകും, അപ്പൊ അവരുടെ ആയുധങ്ങളെ അവരവിടെ തൂക്കിയിടും, ആ മരത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്താണ്, അവരുടെ ആയുധങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാക്കണം, ശത്രുക്കൾക്കെതിരെ പോരാടുമ്പോൾ അത് നമ്മുടെ ആയുധം ഉപയോഗമില്ലാത്താകാൻ പാടില്ല, നല്ല ശക്തിയുള്ളതായിരിക്കണം എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന്റെ പേരും പറഞ്ഞു, യുഖാലുലഹ ദാത്തു അൻവാത്ത്, ദാത്തു അൻവാത്ത് എന്നാണ് ആ മരത്തിന്റെ പേര്. ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ ദാത്തു തആലി, ഇങ്ങനെ തൂക്കിയിടുക, നൗത്ത് എന്ന് പറഞ്ഞാൽ തൂക്കിയിടലാണ്. അപ്പൊ തൂക്കിയിടാനുള്ള മരം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫമറർനാ ബിസിദ്ര, അങ്ങനെ ഞങ്ങൾ ഈ പറയപ്പെട്ട സിദ്രയുടെ അടുക്കലേക്ക്, ഈ ഇലന്ത മരത്തിന്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, മുശ്രിക്കുകൾക്ക് ഇങ്ങനെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ അടുക്കൽ അവർ ഏത്തിക്കാഫിരിക്കും, അവരുടെ ആയുധങ്ങളൊക്കെ തൂക്കിയിടും. അങ്ങനെ ഞങ്ങൾ ഹുനൈനിലെ ഭാഗത്താണ് ഇതുള്ളത്. അപ്പൊ ഞങ്ങൾ ഹുനൈനിന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു മരത്തിന്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ കടന്നുപോയ സമയത്ത് അത് ഈ മരത്തിന്റെ അടുക്കൽ തന്നെയാണോ അതല്ല, അതിനോട് സാദൃശ്യമുള്ള മരത്തിലാണോ എന്നൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില റിവായത്തിൽ മറ ബി ഷജറത്തിൻ ലിൽ മുശ്രിക്കി, മുശ്രിക്കുകളുടെ മരം എന്ന് തന്നെ വന്നതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞു ആ മരം തന്നെ, അതോ മുശ്രിക്കൾ അങ്ങനെ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ അടുക്കൽ കൂടി തന്നെയാണ് പോയത്, അല്ലാതെ അതിനോട് സാദൃശ്യമുള്ളതല്ല, അതേ മരത്തിന്റെ അടുക്കൽ തന്നെയാണ് പോയത്. ഹത്ത മറർന അല സിദ്രത്തിൽ കുഫാർ എന്നും വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്, കുഫാറുകളുടെ ഇലന്ത മരത്തിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നപ്പോൾ എന്നും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് അതിന്റെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇജ്അല്ലനാ ദാത അൻവാത്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ദാത്തു അൻവാത്ത് നിശ്ചയിച്ചു തരണം. കമാലഹും ദാത്തു അൻവാത്, അവർക്ക് മുശ്രിക്കുകൾക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒന്ന് നിശ്ചയിച്ചു തരണം എന്ന് ചോദിച്ചു. ഈ ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു പച്ചപ്പുള്ള ഒരു മരമാണ് എന്ന് വേറെ ചില റിവായത്തിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്പൊ സഹാബത്ത് ഉൾപ്പെട്ട ഈ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇജ് അല്ലന ദാത്തു അൻവാത്ത് എന്നുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ആദ്യം ഇത് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ അദബിനെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അവരൊരിക്കലും എന്ത് ചെയ്തില്ല, അതിലേക്ക് വേണ്ടി ചാടി പുറപ്പെട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ വേം പോയി വറക്കത്തെടുക്കാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. അവർക്കറിയാമായിരുന്നു ഇസ്ലാമില് എന്ത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷമേ നമുക്ക് നിയമമാവുകയുള്ളൂ, അവിടുന്ന് പറഞ്ഞാൽ മാത്രമേ അത് ദീനിൽ പാടുള്ളൂ, അല്ലാത്തത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. അല്ലാതെ ഇത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവർ കണ്ടിട്ടുണ്ട് മുസ്ലിക്കൾ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് വേണം ചെയ്ത് കളയാമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇത് ചോദിക്കാത്തതാണ് ഇന്നും പല പ്രശ്നങ്ങൾക്കും കാരണം. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, പക്ഷെ അവിടുന്ന് വിട്ടേച്ചു പോയ രണ്ട് കാര്യങ്ങളുണ്ട്. തറക്തു ഫീകും അംറൈൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട്. ലൻ തദില്ലു മാ തമസ്സക്തു ബിഹിമ, അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വൈവായിച്ചു പോകുകയില്ല. കിതാബല്ലാഹ് വസുന്നതി, അത് എന്റെ കിതാബ് ഖുർആൻ, അത് സുന്നത്തുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ആരെങ്കിലും മുറുകെ പിടിച്ച് അതിലുള്ള കാര്യം ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അവൻ വായിച്ചു പോവുകയില്ല. പക്ഷെ ഇന്നത്തെ ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഇവിടെ സഹാബത്ത് അവരുടെ അദബ് നോക്കണം. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇജ്അല്ലനാ ദാത്തു അൻവാത് കമാലഹും ദാത്തു അൻവാത്, അവർക്കുള്ളതുപോലെ ദാത്തു അൻവാത് ഞങ്ങൾക്ക് ഉണ്ടാകണം ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ ഏതർത്ഥത്തിലാണ് അവർ ചോദിച്ചത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു അവർ റസൂലിനോട് പറഞ്ഞത് ഈ മരത്തിനും ഒരു ബറക്കത്ത് ഉണ്ടാകണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം റസൂൽ എന്ന അർത്ഥത്തിലാണ് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു അത് ശരിയല്ല, കാരണം ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിലാണ് അവരെ എതിർക്കുന്നത്. ഒന്ന്, ഇതിനൊരു ബറക്കത്തുണ്ടാകണം എന്ന അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ദുആ ചെയ്യണം എന്ന് പറയുന്നതിന് അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല. മറിച്ച് രണ്ടാമതൊരു സാധ്യതയാണ് അതിന് ഉള്ളത്. ഒന്നാമത്തത്, അവർക്ക് ഈ ഒരു മരത്തിനൊരു സബബാക്കിയതുപോലെ ഞങ്ങൾക്കും ഇതൊരു സബബാക്കണം, ഈ മരത്തിന്റെ അടുക്കൽ ഇങ്ങനെ കെട്ടിയിട്ടാൽ ഞങ്ങൾക്കും ഇതൊരു കാരണമായി തീരണം, ഞങ്ങളുടെ വാളുകൾക്ക് ശക്തി പകരാൻ ഒരു കാരണമായി തീരണം എന്നൊരു സബബാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിച്ചത്. രണ്ടാമത്തത്, മുശ്രിക്കുകൾ ചെയ്യുന്ന ഷിർക്കുൻ അക്ബർ ആയിട്ടുള്ള രൂപത്തിലുള്ളതുപോലെ, അഥവാ ആ മരത്തിന് തന്നെ സ്വന്തമായിട്ട് ഒരു കഴിവുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവർ ഷിർക്ക് ചെയ്തിട്ടില്ല, അവരങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അവരാ ഷിർക്ക് ചെയ്തിട്ടില്ല, രണ്ടാമത് അവർക്ക് വിവരവുമില്ല, എന്തായാലും അവർ ചെയ്തിട്ടില്ല, അതാണ് അവർ ചോദിച്ചത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹു അക്ബർ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതായി കാണാം. ചേറെ റിവായത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതായും കാണാം. അള്ളാഹു അക്ബർ എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഥവാ ദീനിനെ നിരക്കാത്ത അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്ന സമയത്ത് ആദ്യം പറയാവുന്ന വാക്കാണ് അള്ളാഹു അക്ബർ. അള്ളാഹു എത്ര വലിയവൻ, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു എത്ര വലിയവൻ എന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കത് പറയാവുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു ഇന്നഹ സുനൻ, തീർച്ചയായും ഇതൊരു ചര്യയാണ്, ഇത് മുൻപേ ഉണ്ടായിട്ടുള്ള ഒരു ശരീരമാണ്. കുൽത്തും വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹു ആണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് പറയുന്നത് അപൂർവമാണ്, അത് ഗൗരവമുള്ള കാര്യത്തിന് മാത്രമേ അങ്ങനെ സത്യം ചെയ്ത് പറയുള്ളൂ. അപ്പൊ വല്ലാഹി എന്ന് പറയുന്നത് പോലെയാണ്, കുൽത്തും വല്ലദീ നഫ്സി ബിയദി എന്ന് പറഞ്ഞാൽ വല്ലാഹി അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു കമാ ഖാലത് ബനു ഇസ്രായീൽ മൂസ, ഇത് ബനു ഇസ്രായേൽ മൂസ അലൈഹി സ്വലാമിനോട് ചോദിച്ചതുപോലെ ആയല്ലോ. എന്താണ് അവർ ചോദിച്ചത്? എന്നിട്ട് ഖുർആനിൽ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി മോദി കൊടുത്തു ഇജ് അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അല്ല അവർക്കൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു, സാമരി ഉണ്ടാക്കി കൊടുത്തൊരു പശുക്കുട്ടി. അപ്പൊ അവരതിനെ ആരാധിക്കാൻ അവർ പറഞ്ഞു നമുക്ക് മുശ്രിക്കുകൾക്കൊക്കെ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇതേപോലെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഇലാഹിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ മൂസ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലു, നിങ്ങൾ ജാഹിലുകളായ വിഡ്ഢികളായ ആളുകളാകുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത്, അത് കടുത്ത ശിർക്ക് തന്നെയാണ് ചോദിച്ചത്. എന്നാൽ ഇത് അതുപോലെ ചോദിച്ചിട്ടില്ല, ഇതിനോട് പ്രാർത്ഥിക്കാനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു ഇലാഹാക്കണമെന്നൊന്നും അവർ ചോദിച്ചിട്ടില്ല. പക്ഷേ അതുപോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലതർകബുന്ന, നിങ്ങൾ തീർച്ചയായും പിൻപറ്റുക തന്നെ ചെയ്യും സുനന മൻകാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ അതേ അവസ്ഥയിലേക്ക്, അവർ ജീർണതയിലേക്ക് നിങ്ങൾ നടക്കുക തന്നെ ചെയ്യും, അതിനെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ താക്കീത് ചെയ്തു. അത് മുൻകഴിഞ്ഞ മുശ്രിക്കുകളും നസാറാക്കളും യഹൂദികളും അവരുടെ വലാലത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ പോകുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ ഈ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല, ആ ഷിർക്കിന്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല, ആ ഷിർക്കിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ഗൗരവം കാണിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞു മൂസ അലൈഹി സ്വലാമിന്റെ ഖൗമ് ചെയ്ത പോലെയുള്ള പ്രവർത്തനമാണ് അതുപോലെയാണ് നിങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞു നിങ്ങൾ ഈ എന്താ പറയാ, ഇനി വരാൻ പോകുന്ന ഖൗമ്, ഇനി വരാൻ പോകുന്ന സമുദായം അവർ മുൻഗാമികളെ പോലെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് താക്കീത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഇതാണ് ഈ ഹദീസിൽ ഉള്ളത്. ഇനി അധ്യായത്തിൽ ഉള്ള ചില പാഠങ്ങളാണ് അദ്ദേഹം പിന്നീട് ഇതിന്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത്, അതുകൂടി നമുക്ക് ഇന്ന് വായിച്ച് നിർത്താം. ഫിഹി മസായിൽ, അതോ ഈ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന നിലക്കാണ് അദ്ദേഹം അത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ അൽ ഊല തഫ്സീറു ആയത്തിൻ നജ്മ്, സൂറത്തു നജ്മിൽ ആയത്തിന്റെ തഫ്സീർ നമ്മൾ നേരത്തെ വായിച്ചു, ഇനി വീണ്ടും പറയാനില്ല. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ വമനാത സാലിസത അൽഉഖ്റ അലക്കും ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ദീസ എന്ന് തുടങ്ങുന്ന ആയത്തുകളുടെ വിശദീകരണം ഓരോന്നും മനസ്സിലാക്കി. രണ്ടാമത്തേത് മഅരിഫത്തു സൂറത്തിൽ അംരില്ലദീ തലബു, അവർ ആവശ്യപ്പെട്ട കാര്യത്തിന്റെ എന്താണ് അവർ ആവശ്യപ്പെട്ടത് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം, അഥവാ അവർ അത് അതിനെ തന്നെ ഒരു ബറക്കത്തായി നിശ്ചയിക്കാനാണോ, അതല്ല അതിനുവേണ്ടി അതിനൊരു ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാനാണോ, എന്താണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, എന്താണ് ആവശ്യപ്പെട്ടത് എന്നതിന്റെ രൂപം എന്ന് മനസ്സിലാക്കാനാണ്. മൂന്നാമത്തത് കൗനുഹും ലം യഫ്അലു, അവർ ഇത് പ്രവർത്തിച്ചിട്ടില്ല എന്ന കാര്യം, അവർ ചെയ്തിട്ടില്ല, അവർ ചോദിക്കുക മാത്രമേ ആവശ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടുകൂടി മൂന്ന് കാര്യങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ചില രീതി സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നഹ സുനൻ, ഇത് തീർച്ചയായും ഒരു വൈവച്ച ചര്യയാകുന്നു എന്ന് പറഞ്ഞു. വല്ലദീ നഫ്സീ ബിയദി കമാ ഖാലത് ബനു ഇസ്രായീൽ മൂസ, ബനു ഇസ്രായേൽ അവർ മൂസയോട് ചോദിച്ചതുപോലെയുള്ള ഒരു വൈവച്ച കാര്യമാണെന്ന് ചോദിച്ചത് എന്ന രൂപത്തിലൊക്കെ ശക്തമായി പറഞ്ഞു, എന്നാൽ അവരത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നാലാമത്തെ കാര്യം കൗനുഹും ഖസദു അത്തഖറുബ ഇലല്ലാഹി ബിദാലിക് ലിവന്നിഹിം അന്നഹു യുഹിബ്ബുഹു, അവർ ഇത് മുഖേന അള്ളാഹുവിലേക്ക് സാമീപ്യം ഉണ്ടാകാനാണ് ഉദ്ദേശിച്ചത്. ലിവന്നിഹിം അന്നഹും അന്നഹു യുഹിബ്ബുഹു, അള്ളാഹു ഇത് ഇഷ്ടപ്പെടുമെന്ന് അവരുടെ ധാരണ പ്രകാരം. അഥവാ ഇങ്ങനെ ഇതിനോട് നമ്മുടെ വാളക്കാട് തൂക്കിയിട്ടാൽ അള്ളാഹു വലിയ ഇഷ്ടമാകുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നീയത്തിനൊന്നും ഇവിടെ കാര്യമില്ല. അവരല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ മരം ആണ് ആകാശഭൂമികളെ പടച്ചതെന്നോ അല്ലെങ്കിൽ ആ മരം നമുക്ക് എല്ലാത്തിനും അള്ളാഹുവിനേക്കാളും കഴിവുള്ള ഒരാളാക്കി മാറ്റണമെന്നോ എന്നൊന്നും അവരാഗ്രഹിച്ചിട്ടില്ല. മറിച്ച് ഇതിങ്ങനെ ചെയ്ത അള്ളാഹ്ക്ക് ഇഷ്ടാവും, നമുക്ക് നമ്മുടെ യുദ്ധത്തിന് പോകുകയല്ല. അപ്പൊ വാളിനിങ്ങനെ തൂക്കിയിട്ടാൽ അള്ളാഹു ഇഷ്ടമാകും എന്നുള്ള ധാരണയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ധാരണകളൊന്നും ദീനുൽ ഇസ്ലാമിൽ അത് സ്വീകാര്യമല്ല. ഒരാളുടെ മനസ്സിൽ എത്ര വലിയ നല്ല നീയത്ത് എന്നൊന്നും കാര്യമില്ല, ചെയ്യുന്ന പ്രവൃത്തി അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വിധിക്കപ്പെടുക. അപ്പോ ഇവർ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്തത്, എന്നിട്ടും അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തു. അപ്പൊ അങ്ങനെ ചില ആളുകൾ പറയും, നമ്മൾ ഇന്ന് അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഹൈർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്നുള്ള ദർഗയിലേക്ക് പോകും, നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഇന്ന് പലരും പോകുന്നത്, പലരും ചെയ്യുന്നത്, ഭൂരിഭാഗവും ചെയ്യുന്നത് അങ്ങനെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു തൃപ്തിപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പണ്ഡിതന്മാർ, ചില ആളുകൾ അവർക്ക് ഒരു പൈസ ഉണ്ടാവില്ല, എന്നാൽ വർഷങ്ങൾ ചിലപ്പോ എങ്ങനെയെങ്കിലൊക്കെ അധ്വാനിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ആടിനൊക്കെ വാങ്ങിയിട്ട് ഈ ദർഗയിലൊക്കെ കൊണ്ടുപോയി അറക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇതുപോലെയുള്ള ദൂരെയുള്ള ഏതെങ്കിലുമൊക്കെ ദർഗയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു വരുമാനം ഉണ്ടാവില്ല. എന്നാൽ കഷ്ടപ്പെട്ട് അങ്ങനെ വരുമാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ യാത്ര പോകുന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ആഗ്രഹിച്ചും എത്ര നല്ല നീയത്താക്കിയാലും അതുകൊണ്ടൊന്നും അവനൊരു ഉതിറില്ല, കാരണം അടിസ്ഥാന വിശ്വാസത്തിലാണ് അവൻ കത്തിവെച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. അഞ്ചാമത്തെ കാര്യം അന്നഹും ഇദാ ജഹിലു ഹാദ ഫഗൈറുഹും ഔലാ ബിൽ ജഹലി, ഈ സഹാബത്ത് അവർ സഹാബികളായി കഴിഞ്ഞു, അവർക്ക് ഈ വിഷയത്തിൽ അജ്ഞത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെല്ലാത്ത ആളുകൾക്ക് അജ്ഞത ഉണ്ടാകാൻ അതിനേക്കാൾ അർഹതയുണ്ട്, അജ്ഞത ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കടമയും കൂടിയാണിത്. നമ്മൾ ഇന്ന് ഇത്രയും 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇന്ന് ഇതിനേക്കാൾ ഏറെ എന്തുണ്ടാകും, ഈ ജഹൽ വ്യാപിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് എത്ര ദൂരം കാലം കഴിയുന്നു അത്രയും ജഹൽ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ തൗഹീദും ഷിർക്കും ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ നാടുകളിൽ ഇത് ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. ഇത് പല ബിദ്അത്തിന്റെ കക്ഷികളും അതുപോലെ പല ഹിസ്ബുകളും അവർ ഇതിനെ എന്താക്കാറുണ്ട്, കൊച്ചാക്കി കാണാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറയാനുണ്ട്, നിങ്ങൾ ഖുതുബയിലും ഒക്കെ അങ്ങനെ ഇതന്നെ ഉള്ളൂ, നിങ്ങൾക്ക് ഇതല്ലാത്തൊരു ക്ലാസ്സും ഇല്ല എന്ന് പറയുന്നു. ഇത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഇന്ന് ഇതിന്റെ അപ്പുറത്ത് എത്താനുള്ള കാര്യം അതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ഇനി വേറെ ചില ആളുകൾ തൗഹീദ് തൗഹീദ് എന്നൊക്കെ പറയും, പക്ഷെ എന്താണ് തൗഹീദ് എന്ന് എന്താണ് ഷിർക്ക് എന്ന് പറയില്ല. ആൾക്കാരോട് പറയണം നിങ്ങൾ തൗഹീദിൽ വരണം, നിങ്ങൾ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോൾ ആയത്തക്കൂതി അത് മാത്രം പറയും. എന്നാൽ എന്താണ് തൗഹീദ്, ഇന്ന് നിലനിൽക്കുന്ന തൗഹീദ്, ഈ ഷിർക്ക് എന്താണ്, ഇതൊക്കെ കാണുന്ന ഷിർക്കാണ്. ഒരു ഷിർക്കിന്റെ ഒരു പ്രവൃത്തി കണ്ടാൽ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് ഷിർക്കാണ്, ഒരാൾ ഒരു ഷിർക്കിന്റെ ഒരു സംസാരം സംസാരിച്ചാൽ ഇത് ഷിർക്കാണ് എന്നൊന്നും ചില ആളുകൾ പറഞ്ഞു കൊടുക്കുകയില്ല. അത് വലിയ അബദ്ധമാണ്. മറിച്ച് എപ്പോഴും നമ്മൾ തൗഹീദ് ആളുകൾക്ക് പഠിപ്പിക്കുകയും ഷിർക്കിനെതിരെ വലുതും ചെറുതുമായ മുഴുവൻ ഷിർക്കിനെതിരെ നമ്മൾ ശക്തമായി വിരോധിക്കുകയും വേണ്ടതുണ്ട്. ആറാമത്തത് അന്നലഹും മിനൽ ഹസനാത്തി വൽ വഅദി ബിൽ മഗ്ഫിറ മാ ലൈസ ലിഗൈരിഹിം, അന്നലഹും അഥവാ സഹാബത്തിനുണ്ട് മിനൽ ഹസനാത്ത് നന്മകളും വൽ വഅദി ബിൽ മഗ്ഫിറ പാപമോചനം കൊണ്ടുള്ള വാഗ്ദാനവും മാ ലൈസ ലിഗൈരിഹിം മറ്റുള്ള ആളുകൾക്കൊന്നും ഇല്ലാത്തത്ര, അത് അവർക്ക് അത്രയും വലിയ സ്ഥാനമൊക്കെ ഉണ്ട് എന്നിട്ടും അവരിൽ നിന്നും ഇത് സംഭവിച്ചു എന്നാണ്. ഏഴാമത്തത് അന്നൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅദുർഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ഒഴിവ് കഴിവ് നൽകിയിട്ടില്ല. ബൽ റദ്ദ അലൈഹിം ബിഖൗലിഹി അല്ലാഹു അക്ബർ إنها السنن لتركبن سنن من كان قبلكم فغلظ الأمر بهذه الثلاث. نبي صلى الله عليه وسلم ശക്തമായ മൂന്ന് വാക്കുകൾ കൊണ്ടാണ് അവരെ തിരുത്തിയത്. ഒന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അത് പറയുമ്പോൾ തന്നെ ആൾക്കാർ എന്തോ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഇന്നഹ സുനൻ, തീർച്ചയായും ഇത് ഒരു മുൻകഴിഞ്ഞ ഒരു ആചാരമാണ്. മൂന്നാമത് പറഞ്ഞു ലതർക്കബുന്നസനമൻകാന ഖബ്ലകും, നിങ്ങൾ മുൻകഴിഞ്ഞ വഴിവെച്ച ആളുകളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്നങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി എതിർത്തത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ബാത്തിൽ ഒരാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാതിരിക്കാൻ പാടില്ല. ബാത്തിൽ സംഭവിച്ചത് എതിർക്കണം, അഥവാ അത് എതിർക്കപ്പെടേണ്ട കാര്യം എതിർക്കുക തന്നെ വേണം. അതല്ലാതെ ആ ചെയ്ത വ്യക്തിക്ക് ചിലപ്പോൾ അറിയുകയുണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. അതിന്റെ ഗൗരവത്തിനനുസരിച്ചിട്ട് നമ്മൾ എതിർപ്പും കൂടണം. വലിയ അബദ്ധമാണ് ചെയ്തതെങ്കിൽ ശക്തമായി നമ്മളത് എതിർക്കണം, എന്നിട്ടത് പറഞ്ഞു കൊടുക്കണം. കാരണം അങ്ങനെ എതിർക്കാതെ പോയാലോ അത് കാണുന്ന ആളുകൾ വിചാരിക്കും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലെ, നമ്മൾ ആളെ പരിഗണിച്ചിട്ട് ആ വിഷയത്തിന്റെ ഗൗരവം നോക്കാതെ എതിർക്കാതെ നിന്നാൽ ആളുകൾ വിചാരിക്കും അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വിഷയം ഗൗരവമുള്ളതാണ്, ഒരു അറിവില്ലാത്തവനാണ് ചെയ്തതെങ്കിൽ പോലും അത് ശക്തമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആ വിഷയത്തെ എതിർക്കണം എന്നുള്ളത് ഇതിൽ നിന്നും പാഠമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവരിപ്പോ മക്കം ഫത്ത് ഇതിനപ്പോ മുസ്ലിം ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരോട് ഇതൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ശക്തമായി അവർക്ക് ഈ ഉപദേശം അത് കൊടുത്തു. എട്ടാമത്തത് അൽ അംറുൽ കബീർ, ഇതൊരു വലിയ കാര്യമാണ്. വഹുവൽ മഖ്സൂദ് അന്നഹു അഖ്ബറ അന്ന തുലബതഹും കതുലബതി ബനി ഇസ്രായീൽ ലമ്മാ ഖാലു ലി മൂസാ ഇജ്അൽ ലനാ ഇലാഹ, അവർ മൂസാ അലൈഹി സ്വലാമിനോട് ഇജ്അൽ ലനാ ഇലാഹ എന്ന് ബനു ഇസ്രായീൽ പറഞ്ഞതുപോലെയുള്ള ആവശ്യമാണ് ഇവരും പറഞ്ഞത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നതാണത്. ഒൻപതാമത്തത് അന്ന നഫ്യ ഹാദിഹി മിൻ മഅനാ ലാ ഇലാഹ അന്ന നഫ്യ ഹാദാ മിൻ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാ മഅദിഖതിഹി വഖഫാഇഹി അലാ ഉലായിക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ മരത്തിന് അങ്ങനെ ബർക്കത്തെടുക്കുന്ന വിഷയം അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ഉച്ചരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് എതിരാകുന്ന കാര്യമാണ്. ഒരാൾ ഈ മരത്തിന് സ്വന്തമായി ബർക്കത്ത് തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് നേർവിരുദ്ധമായി. ഇനി അതല്ല, ഒരാൾ ഇതിന് അള്ളാഹു ഇതൊരു സബബാക്കി എന്ന് അള്ളാഹു സബബാക്കാത്ത കാര്യത്തിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ അതിന്റെ കമാലിന് അവന്റെ പൂർത്തീകരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിന് എതിരാകുന്ന കാര്യവുമാണ്. കാരണം രണ്ടാലൊരു ഷിർക്കാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന് അവന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണെങ്കിൽ മറ്റേത് അവൻ ദീനിലുണ്ടാകും, പക്ഷെ അവന്റെ കമാൽ അവന്റെ പൂർത്തീകരണം നിർബന്ധ പൂർത്തീകരണത്തെ എതിർക്കുന്ന കാര്യമാണ്. പത്താമത്തത് അന്നഹു ഹലഫ അലൽ ഫുത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ പറയുന്ന സമയത്ത് സത്യം ചെയ്തു. വഹുവ ലാ യഹ്ലിഫു ഇല്ലാ ലിമസ്ലഹ, പ്രധാനപ്പെട്ട ഒരു മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ അവൻ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ കാണാം, അങ്ങനെ സത്യം ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യത്തിന് മാത്രമായിരിക്കും എന്നുള്ളതാണ്. പതിനൊന്നാമത്തത് അന്ന ഷിർക ഫീഹി അക്ബർ വ അസ്ഗർ, ഷിർക്കിൽ ചെറുതും വലുതുമായ ഷിർക്കുണ്ട്. ലിഅന്നഹും ലം യർതദ്ദു ബിഹാദ, കാരണം അവർ ഇത് പറഞ്ഞതിന്റെ പേരിൽ മുർത്തദ്ദായിട്ടില്ല. അഥവാ ഷിർക്കുൻ അക്ബർ അല്ല അവർ ചെയ്തത്, കാരണം ഷിർക്കുൻ അക്ബർ ആണ് ചെയ്തതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇസ്ലാമിലേക്ക് വരാനൊക്കെ പറയേണ്ടതാണ്, അതുണ്ടായിട്ടില്ല. മറിച്ച് അവരാവശ്യപ്പെട്ടത് ഷിർക്കുൻ അസ്ഗർ ആയ ഒരു കാര്യമാണ്, ആ ഒരു വിശ്വാസമേ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. പന്ത്രണ്ടാമത്തത് ഖൗലുഹു വനഹ്നു ഹുദസ വഹദിൻ ബികുഫർ, ഞങ്ങൾ പുതുതായി വന്ന ഇസ്ലാമിലേക്ക് പുതുതായി സ്വീകരിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നതുകൊണ്ട് ഫീഹി ദലീലുൻ അല അന്ന ഗൈറഹും ലാ യജ്ഹലു ദാലിക്, അതിലൊരു തെളിവുണ്ട് അവരല്ലാത്ത മറ്റു സഹാബികൾക്ക് ഈ വിഷയത്തിൽ അറിവില്ലായ്മ ഉണ്ടായിരുന്നില്ല, അവർക്കത് അറിയാമായിരുന്നു, അപ്പോൾ ഞങ്ങൾക്കേ ഇത് സംഭവിച്ചിട്ടുള്ളൂ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അത് മനസ്സിലാക്കാം. 12-13 ദിക്റു തക്ബീർ ഇൻദ തഅജ്ജുബ്, അത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് തക്ബീർ പറയാം എന്നുള്ളത്. ഖിലാഫൻ ലിമൻ കരിഹഹു, ചില പണ്ഡിതന്മാരെ അത് എതിർത്തിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്നും വിരുദ്ധമായിട്ട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി ഇങ്ങനെ വന്നാൽ അള്ളാഹു അക്ബർ എന്ന് പറയാം എന്ന് മനസ്സിലാക്കാം. 14 സദ്ദു ദറായ, തിന്മയിലേക്കുള്ള മാർഗത്തെ കൊട്ടിയെടുക്കൽ എന്നുള്ളതിലുണ്ട്. കാരണം ഇവർ തിന്മയിലേക്ക് സംഭവിച്ചിട്ടില്ല, അതിനു മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരാൾ തിന്മയിലേക്ക് പോയാൽ മാത്രമല്ല, നമ്മളത് പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതിനെതിരെ പറയാൻ തുടങ്ങണം. ഒരു ഷിർക്കിന്റെ പ്രവർത്തനം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആരോപത്തിൽ ബിദ്അത്ത് നടക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്താൻ സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മളത് അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ പറയുകയും ഒക്കെ വേണം. 15-ാമത്തത് അന്നഹ്യു അനി തശബ്ബുഹി ബി അഹ്ലിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിലെ ആളുകളോട് സാദൃശ്യപ്പെടുന്നതിനെ തൊട്ടുള്ള വിലക്ക്. അല്ലെ, അവിടെ പറഞ്ഞു ഇന്നഹ സുനൻ എന്ന് പറഞ്ഞു ലതർക്കബുന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ വഴിവെച്ച മാർഗം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിരോധിക്കുകയാണ്, ജാഹിലിയത്തിന്റെ മാർഗത്തിനോട് സാദൃശ്യപ്പെടുന്ന എല്ലാം നമ്മൾ മാറി നിൽക്കണം. 16-15 അൽ ഗളബു ഇൻദ തഅലീം, പഠിപ്പിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടാകുമ്പോൾ ദേഷ്യം പിടിക്കുക എന്നുള്ളത് ശ്രദ്ധാവിസം ശക്തമായ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഗൗരവമുള്ള സമയം താക്കീത് ചെയ്യുമ്പോൾ ഒരാളൊന്ന് ഒച്ചത്തിൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാതെ തിന്മയോടുള്ള കാഠിന്യം കാരണത്താൽ ഒരാളൊന്ന് ശബ്ദമുയർത്തി ദേഷ്യത്തിൽ ഒരു കാര്യം എതിർത്ത് എതിർക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. ശ്രദ്ധാവിസം പൊതുവെ അങ്ങേയറ്റം റഹീമായിരുന്നു, കാരുണ്യവാനായിരുന്നു, അതുപോലെ സഹനശീലനായിരുന്നു, ഹലീമായിരുന്നു. പക്ഷേ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അവിടുന്ന് ഒച്ച ശബ്ദത്തിൽ കാര്യങ്ങൾ പറയും. അവിടത്തേക്ക് ഒരാള് ആക്രമിച്ചു, അവിടുത്തെ ശരീരത്തിന് ഒരാൾ മുറിവേൽപ്പിച്ചാലൊക്കെ അവിടുന്ന് ക്ഷമിക്കും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും കൈവച്ചാൽ അത് ശക്തമായിട്ട് അതിന് ശക്തമായ ഭാഷയിൽ എതിർക്കും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. 17 അൽഖാഇദത്തുൽ കുല്ലിയ ലിഖൗലിഹി ഇന്നഹ അസ്സുനൻ. തീർച്ചയായും ഇതൊരു മുൻകഴിഞ്ഞ ആളുകളുടെ ചര്യയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളുടെ മാർഗങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന കാര്യം അത് നമുക്ക് മനസ്സിലാക്കാം. 18 അൻ ഹാദ അലമു മിൻ ആലാമിൻ നുബുവ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ഒരു അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ്. ലിഖൗനിഹി വഖഅ കമ അഖ്ബർ, കാരണം അവിടുന്ന് അറിയിച്ചതുപോലെ സംഭവിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ ഷിർക്കിന്റെ ഒരു ലാഞ്ചനമയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായത്തെ പിൻപറ്റുന്നതോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടുന്ന് പ്രവചിച്ചതുപോലെ തന്നെ ഇന്നത് നമുക്ക് കാണുന്നുണ്ട്. യഹൂദ നസ്രാണികൾ ഉണ്ടാക്കി അതേ അവസ്ഥയിലേക്ക് ഖബറുകൾ ആരാധിക്കപ്പെടുന്നു, അതുപോലെയുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് കാണാം. അന്ന കുല്ലമ ദമ്മ അല്ലാഹു ബിഹിൽ യഹൂദ വൻ നസാറ ഫിൽ ഖുർആനി അന്നഹു ലനാ. ഖുർആനിൽ അല്ലാഹു തആല ഏതെല്ലാം കാര്യത്തിൽ യഹൂദ നസ്രാണികൾ ആക്ഷേപിച്ചിട്ടുണ്ടോ അത് നമുക്കും ആക്ഷേപമായ കാര്യമാണ്. നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ അമിതമായിട്ടുള്ള അവരുടെ ചോദ്യം, അവർ അമിതമായിട്ടുള്ള അവരുടെ പല അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മൾക്കുമുള്ള എന്താണ്, നമുക്കും എതിരായിട്ടുള്ള കാര്യമാണ് എന്നെല്ലാം നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കാം. അവസാനമായി അദ്ദേഹം കൊടുത്തൊരു ഇതും കൂടി വായിക്കാം. അന്നൽ മുൻതഖില മിനൽ ബാത്തിൽ അല്ലദീ ഇഅതാദഹു ഖൽബുഹു ലാ യഅമനു അൻ യകൂന ഫീ ഖൽബിഹി ബഖിയതു മിൻ തിൽക്കൽ ആദൽ ബാത്തില ലിഖൗലിഹിം വനഹ്നു ഹുദസാഉ അഹദിൻ ബികുഫർ. ഒരാൾ ഒരു ബാത്തിൽ നിന്ന് ഒരു തിന്മ ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ തൗബ ചെയ്ത് ഖൈറിലേക്ക് വന്നാലും അയാൾ നേരത്തെ ചെയ്ത ബാത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം അവർ പറഞ്ഞു വനഹ്നു ഹുദസാഉ അഹദിൻ ബികുഫർ, ഞങ്ങൾ കുഫറിന്റെ നിന്ന് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ അതിലേക്ക് പെട്ടെന്ന് പോകാനുള്ള അതേ കാര്യം തന്നെ അവർ വാദിക്കാനുള്ള ഒരു കാര്യം. അപ്പൊ അതവരുടെ ആ വാക്കിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ളതാണത്. ഒരാൾ വലിയ മദ്യപാനിയായിരുന്നു എന്ന് വിചാരിക്കുക, അയാൾ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് അയാൾ തൗബ ചെയ്ത് നന്നായാലും അയാൾ അങ്ങനെ അവസരം അങ്ങനെയുള്ള സന്ദർഭത്തിൽ എത്തിപ്പോയാൽ അതിലേക്ക് മടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം. നമുക്കൊരു തിന്മ, നമ്മളൊരു പ്രത്യേക തിന്മയിൽ നിന്നാണ് വന്നത് എങ്കിൽ ആ തിന്മയുടെ വഴിയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പോകാൻ പാടില്ല. ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ അതിന് അരികിലൂടെ പോയാൽ ചിലപ്പോൾ അതിലേക്ക് വീണോണമെന്നില്ല. ഒരു ഒരിക്കലും തന്നെ മദ്യം രുചിച്ചിട്ടില്ലാത്ത ഒരാൾ ചിലപ്പോൾ കള്ളുടിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സദസ്സിന്റെ അരികിലൂടെ പോയാൽ ചിലപ്പോൾ അയാൾക്കൊരു അതിനോടൊരു താല്പര്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇതിങ്ങനെ രുചിച്ച് ഇതിന്റെ ആസ്വദിച്ചൊരു വ്യക്തി ചിലപ്പോൾ അയാൾ അതിലൂടെ പോയാൽ അയാൾ അങ്ങനെ ഒരു വഴിയിലെത്തിയാൽ ചിലപ്പോൾ അതിലേക്ക് പെട്ടെന്ന് അയാൾ വീണു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു തിന്മ, ഓരോരുത്തർക്കും ഓരോ തിന്മകൾ ഉണ്ടായിട്ടുണ്ടാകും, ആ തിന്മയിൽ നിന്നും ആണ് തൗബ ചെയ്തതെങ്കിൽ അതിന്റെ മാർഗം അയാൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ആളുകളും തിന്മയിൽ ശ്രദ്ധിക്കണം, പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിന്റെ രീതിയിൽ നിന്നും മനസ്സിലാക്കിയതായി കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട അദ്ദേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞ കാര്യങ്ങളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിച്ച് ജീവിതത്തിൽ പകർത്തി അത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.